SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
ടോമിച്ചയുടെ ന്യൂ സൗത്ത് വെയിൽസിൽ ഊബർ പാർട്ട്ണർ അഥവാ ഊബർ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഊബർ ഡ്രൈവർ അല്ലെങ്കിൽ ഊബർ പാർട്ട്ണർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ജോലിയുടെ രീതി, അതൊന്ന് വിവരിക്കാമോ?
ഊബർ പാർട്ട്ണർ അല്ലെങ്കിൽ ഊബർ ഡ്രൈവർ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടാക്സി സർവീസ് ആണ്. എന്നാൽ അത് ടാക്സിയുടെ യാതൊരുവിധ ഒരു അടയാളങ്ങളോ ഒന്നുമില്ല. നമ്മുടേതായ വാഹനം, നമ്മുടേതായ സമയത്ത് നമ്മൾ ഓൺലൈനിൽ നമ്മളായി കഴിയുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് വരുന്നു. റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ എടുക്കുന്നു, കസ്റ്റമേഴ്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു.
അപ്പൊ അതായത് ഇത് സാധാരണ ടാക്സി സർവീസ് പോലെ തന്നെ, പക്ഷേ നമ്മുടെ വണ്ടി തന്നെ ഉപയോഗിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്ത് ചെയ്യുന്നു.
അതെ.
ഈ ഊബർ പാർട്ട്ണർ ആവണമെങ്കിൽ എന്താണ് അതിന് വേണ്ട ക്രൈറ്റീരിയ അല്ലെ മാനദണ്ഡം എന്താണ്?
ഊബർ പാർട്ട്ണർ ആകണമെങ്കിൽ നമുക്ക് 2006 ശേഷം അല്ലെങ്കിൽ പുതിയ അതിനുശേഷമുള്ള വണ്ടിയാണ് നമുക്ക് ആവശ്യം. വണ്ടി ക്ലീൻ ആയിരിക്കണം. വണ്ടി അവരെ ഇൻസ്പെക്ഷന് വിളിക്കുമ്പോൾ അവരെ അതിന്റെ പുറത്ത് സ്ക്രാച്ചസ് ഉണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ വണ്ടി ഒരു ഫുൾ ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തി അതിന് ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഊബർ പാർട്ട്ണർ അല്ലെങ്കിൽ ഊബർ ഡ്രൈവറായിട്ട് അവരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഒരു കാറിന് വേണ്ടതായ എല്ലാ ഇൻഷുറൻസും രജിസ്ട്രേഷനും എല്ലാം ഇതിന് ആവശ്യമാണ്.
അപ്പോൾ അതായത് മാനദണ്ഡം എന്ന് പറയുന്നത് 2006 ശേഷം രജിസ്ട്രേഷൻ ഉള്ള വണ്ടി വേണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട്.
അതെ, 2006 ശേഷം വരുന്ന ഏത് കാറും നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ഊബർ പാർട്ട്ണർ ആകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് തരുന്ന ഡ്രൈവിംഗ് ലൈസൻസും കാറിന്റെ രജിസ്ട്രേഷനും എല്ലാം ഇതിന് ആവശ്യമാണ്.
ഓക്കെ, ഇനിയിപ്പോ ഇതിന് എന്തുതരം വണ്ടിയാ വേണ്ടത്? നമ്മുടെ സാധാരണ കാറ് തന്നെ മതിയോ, അതിന് ഇത്ര സീറ്റർ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ടോ?
ഊബർ എക്സ് കാറ് ഏത് കാറും ഉപയോഗിക്കാം. 4-door ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ തന്നെ പല രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഊബർ എക്സ്, ഊബർ ബ്ലാക്ക്, SUV, ലക്ഷറിസ് കാർ, അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഊബർ ബ്ലാക്ക് എന്ന് പറയുന്നത് BMW, ലെക്സസ് അങ്ങനെയുള്ള കാറുകളെയാണ് അവർ ഊബർ ബ്ലാക്ക് ആയിട്ട് തിരിച്ചിരിക്കുന്നത്.
ഓക്കെ, സാധാരണ കാറുകൾ തന്നെയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണോ ഊബർ ടാക്സി ആയിട്ടും യൂസ് ചെയ്യാറ്?
അതെ, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ള പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് നമ്മൾ ഊബറിന്റെ പാർട്ട്ണർ ആയിരിക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫോർഡ് ഫാൽക്കൺ അങ്ങനെയുള്ള കാറുകൾ ഇതിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഒരു വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ ഊബർ പാർട്ട്ണർ അഥവാ ഊബർ ഡ്രൈവർ ആകുന്നത്? എന്താണ് അതിന് ആദ്യമായി ചെയ്യേണ്ടത്?
ഊബർ പാർട്ട്ണർ അല്ലെങ്കിൽ ഊബർ ഡ്രൈവർ ആകണമെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിൽ നമുക്ക് പോയി ഓൺലൈൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ, വണ്ടിയുടെ ഇൻഷുറൻസ്, അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, RTA നിന്നുള്ള ഡ്രൈവിംഗ് റെക്കോർഡ്, ഇതെല്ലാം അതിനാവശ്യമാണ്. Uber.com എന്ന വെബ്സൈറ്റിൽ പോയാൽ ഡ്രൈവർ ആകാനും അല്ലെങ്കിൽ പാസഞ്ചറിന് വേണ്ടിയുള്ളതും എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഊബർ ഡ്രൈവർ ആകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്.
ആ വെബ്സൈറ്റ് വഴി പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊബർ ഡ്രൈവർ നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു പുതിയ ഒരു വ്യക്തിയെ റെഫറൽ കൊടുക്കാം. നമുക്ക് അവരുടെ ഫോണിലേക്ക് നമ്മൾ റെഫറൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടേതായ ഒരു റെഫറൽ കോഡ് ആ ഫോണിൽ അവർക്ക് കിട്ടും. ആ ലിങ്ക് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ റെഫറൽ ചെയ്ത വ്യക്തിക്ക് ഈ കഴിഞ്ഞ മാസം വരെ $400 ആയിരുന്നു ഒരു റെഫറലിന് കിട്ടിയിരുന്നത്. അത് ആ റെഫറൽ ചെയ്ത പുതിയ വ്യക്തി ആദ്യത്തെ 20 trips കഴിയുമ്പോഴാണ് അവരത് $400 ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ.
ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവർ പൈസ തരും?
അതെ, നമ്മൾക്ക് കഴിഞ്ഞ ഈ മാസം വരെ 400 ആയിരുന്നു, ഇനി അത് 200 ആക്കി മാറ്റുന്നതാണെന്ന് അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു.
എന്തൊക്കെ പേപ്പർ വർക്ക് ആണ് ഇതിന് കൂടുതൽ, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് പ്രസന്റ് ചെയ്യേണ്ടത്?
നമ്മൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസ് ഇതെല്ലാം സ്കാൻ ചെയ്യണം. ലൈസൻസ്, കാറിന്റെ ഇൻഷുറൻസ്, കാറിന്റെ രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് റെക്കോർഡ്സ്, അത് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ വഴി നമുക്ക് ഈ ഡ്രൈവിംഗ് റെക്കോർഡിന് അപ്ലൈ ചെയ്തിട്ട് അവർ അതിന്റെ കോപ്പി എടുത്ത് അവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ഇമെയിലിലേക്ക് ഈ ഡ്രൈവിംഗ് റെക്കോർഡ് തരുന്നത് അവര് ആർ ടി എന്ന് തരുന്ന ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ഈ പേപ്പറുകൾ ഓൺലൈൻ വഴി എല്ലാം സബ്മിറ്റ് ചെയ്തെങ്കിലും ഇവരുടെ ഓഫീസിൽ നമ്മൾ ഈ പേപ്പറുകളൊക്കെ ആയിട്ട് പോയി അവർക്ക് അത് വേരിഫിക്കേഷൻ ചെയ്യും. അങ്ങനെ വേരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, അവിടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ തന്നെ അതിനു വേണ്ടിയിട്ട് അവർ തന്നെ റിക്വസ്റ്റ് കൊടുത്ത് അവർക്ക് നേരിട്ടാണ് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
ഓക്കെ, ഇത് കിട്ടിയ ശേഷം പിന്നെ എന്താണ് അടുത്ത പ്രൊസീജിയർ?
ഇത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫോണില് ഒക്കെ അവരൊരു മെസ്സേജ് വിടും, നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയെന്ന് പറഞ്ഞ്.
ഓക്കെ,
അതിനുശേഷം നമ്മുടെയൊക്കെ ഓൺലൈൻ വഴി നമുക്ക് അവരൊരു ആപ്പ് തരും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ ആപ്പ് എങ്ങനെയാണ്, ആപ്പ് സ്റ്റോർ വഴി എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ എടുക്കുന്നത് എന്ന് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും അതിന്റെ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഗോ ഓൺലൈൻ എന്ന് പറഞ്ഞു വരും. ആ ഗോ ഓൺലൈനിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ ആക്റ്റീവായി. നമ്മൾ ആക്റ്റീവ് ആയതിനു ശേഷം ആരെങ്കിലും കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുവാണെങ്കിൽ അതിലൊരു റൗണ്ട് സിംബൽ വരും, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ പാസഞ്ചർ എവിടെയാണ് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവരെ അവരുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്നു.
ഓക്കെ, നോർമൽ ഒരു വണ്ടി വേണമെന്നല്ല, ആ വണ്ടിക്കകത്ത് ഇനി എന്തെങ്കിലും വേറെ പ്രത്യേകമായി ടാക്സിക്കകത്തൊക്കെ കാണുന്ന പോലെ ഒരു ഫെൻസോ അല്ലെങ്കിൽ എഫോസ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് വേണമെന്നുള്ള നിർബന്ധമാണോ?
നമ്മള് എഫോസ് മെഷീനോ പുറയില് മറ്റേ ടാക്സിക്കുള്ള പോലെ ഒരു ഒന്നുമില്ല. നമ്മുടെ സാധാരണ ടാക്സിയാണ്, നമ്മള് സാധാരണ കാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറകളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ക്യാഷ് ഡീലിംഗ്സ് എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ്. കസ്റ്റമേഴ്സ് ഊബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡാണ് അവർ ചോദിക്കുന്നത്. അപ്പോ നമ്മള് ഇവരെ കസ്റ്റമേഴ്സിനെ കൊണ്ടേ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ട്രിപ്പ് അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഊബറിന് പൈസ കിട്ടും.
ഓക്കെ,
അപ്പൊ നമുക്ക് ക്യാഷിൻ്റെതായ ഒരു ഡീലിംഗ്സും ഇല്ല, വളരെ സേഫാണ്. നമുക്ക് ടിപ്പും അങ്ങനെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ക്യാഷ് കൈകാര്യം ചെയ്യേണ്ട, കസ്റ്റമേഴ്സിനെ എടുക്കുക, സ്റ്റാർട്ട് ട്രിപ്പ് കൊടുക്കുക, അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ ട്രിപ്പ് അടിക്കുക. ദാറ്റ്സ് ഇറ്റ്.
അപ്പം നിങ്ങൾക്ക് പേ ചെയ്യുന്നത് ഊബറാണ്?
ഞങ്ങൾക്ക് പേ ചെയ്യുന്ന ഊബറാണ്. അത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയാണ് ഞങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്.
എത്ര പെർസെന്റേജ് കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണോ?
ഈ 2016 ഏപ്രിലിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു ഊബർ പാർട്ണർ ആയവർക്ക് സാധാരണ ഊബർ എക്സ് കാർ ഉപയോഗിക്കുമ്പോൾ 20% ആയിരുന്നു നമ്മൾ ഊബറിന് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കി 80% ഡ്രൈവേഴ്സിനുള്ളതാണ്. ഇപ്പോ ഏപ്രിൽ കഴിഞ്ഞ് ഈ പുതിയ ഈ മെയ് തൊട്ട് 25% ആക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് എല്ലാവർക്കും അവർ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ പാസഞ്ചർ നിൽക്കുന്നത് ദൂരെ എവിടെയെങ്കിലും ആണ്, നമുക്ക് ഏത് സ്ഥലത്തും പോയി അവരെ പിക്ക് ചെയ്യാമോ, അതോ നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിനും ആ ഏരിയക്കും അകത്തുള്ള ആൾക്കാരെ മാത്രമേ പിക്ക് ചെയ്യാവുള്ളൂ, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ?
ഇല്ല, നമുക്ക് ഇപ്പോ സിഡ്നിയുടെ ഓഫീസിലാണ് നമ്മൾ, സിഡ്നി ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ആ ഓഫീസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുവോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാൽ നമുക്ക് റിക്വസ്റ്റ് വരത്തക്ക രീതിയിൽ, അത്ര ബിസി ആണെങ്കിൽ. ഇപ്പൊ ചില സമയത്ത് സിറ്റിയുടെ അടുത്തുള്ള വീടുള്ളവരുണ്ട്, അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് ഓൺലൈനിൽ ഇരുന്നാൽ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം റിക്വസ്റ്റ് വന്നാൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റിയിൽ എവിടെ വേണമെങ്കിലും കിടന്നുകൂടാം.
ഓക്കെ, ഇപ്പൊ നമ്മൾ ആ സമയത്ത് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ മതി?
നമ്മൾ അവൈലബിൾ അല്ല എന്ന് പറയണ്ട, നമ്മള് ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്ടും അവർക്കില്ല.
മറ്റുള്ള ടാക്സിയിലുള്ള പോലെ ഒന്നും വേണ്ട എന്ന് ടോംജൻ പറഞ്ഞു. എങ്കിലും ഇപ്പൊ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പാസഞ്ചറിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ, ചൈൽഡ് സീറ്റ് ഒക്കെ വേണം നിർബന്ധമാണോ?
കാർ സീറ്റ് ആവശ്യമുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് നിയമം അനുസരിച്ച് അവർക്ക് കാർ സീറ്റിലാണ് അവർ കുട്ടികളെ ഇരുത്തണമെങ്കിൽ അവര് കാർ സീറ്റ് കൊണ്ടുവരണം. നമുക്ക് അവര് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് കാർ സീറ്റിന്റെ ആവശ്യം സാധാരണ അവർ പറയുന്നില്ല.
ഇതിനെന്തെങ്കിലും പ്രത്യേകമായിട്ട് ട്രെയിനിങ് അവർ തരുന്നുണ്ടോ?
നമ്മള് ഈ പേപ്പേഴ്സ് ഒക്കെ നമ്മള് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരു 15 മിനിറ്റ്സ് പവർ പോയിന്റ് പ്രസന്റേഷൻ അവർ നമുക്ക് നൽകുന്നുണ്ട്. അതാണ് അവർ ട്രെയിനിങ് തരുന്നത്, അത്രമേ ട്രെയിനിങ് തരുന്നുള്ളൂ. പിന്നെ ഇതിന് ആവശ്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഇതിനൊരു റേറ്റിംഗ് ഉണ്ട്, 5-star റേറ്റിംഗ് ആണ് കസ്റ്റമേഴ്സ് ഒക്കെ തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ അതേപോലെ അവരോട് ബിഹേവ് ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അവര് നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവര് 5-star ഇടുമ്പോ ആ 5-star അനുസരിച്ച് നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടുവാണ്. പോയിന്റ്സ് ഉദ്ദേശിക്കുന്ന നമുക്ക് നമ്മുടെ ഒരു 4.50 ഇതാണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മൾ അവരെ ഊബറുകാരും നമ്മളെ ഡീആക്ടിവേറ്റ് ചെയ്യും. ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടാൻ പറ്റത്തില്ല, പിന്നെ വീണ്ടും നമ്മൾ ഒരു ഇൻഫർമേഷൻ സെഷൻ പോലെ അവരുടെ ഓഫീസിൽ പോയി നമ്മൾ അത് ക്ലാസ് ചെയ്യേണ്ടി
വരും. ഓക്കെ, ഊബർ പാർട്ണർ ആവുന്നതിന് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്നതിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിബന്ധനകളുണ്ടോ?
വേറെ നിബന്ധനകൾ ഒന്നും ഇല്ല, വേറെ ഒന്നും അവരാവശ്യപ്പെട്ടില്ല. അവര് നമ്മള് വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി കൊണ്ടേ നിർത്തരുത്. വണ്ടി കൊണ്ടേ നിർത്തിയാൽ അതിന് ടിക്കറ്റ് കിട്ടിയാൽ, അങ്ങനെ നമ്മുടേതായ കാരണം കൊണ്ട് ടിക്കറ്റ് ലഭിച്ചാൽ അത് നമ്മൾ തന്നെ പേ ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട്.
ഇതിന്റെ അകത്ത് മറ്റുള്ള ടാക്സിയിലുള്ള പോലെ ക്യാമറയോ ക്യാബിനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഇതിന്റെ അതുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 90% ഒരു റിസ്കും ഇല്ല. കാരണം ഇപ്പോൾ എന്റെ വണ്ടിയിൽ ഒരു പാസഞ്ചർ കയറി എന്നോട് ബാഡ് ആയിട്ട് അയാൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് 5-star റേറ്റിംഗിൽ നമ്മൾ 1 or 2 അങ്ങനെ നമുക്ക് റേറ്റിംഗ് രേഖപ്പെടുത്താം. അങ്ങനെ റേറ്റിംഗ് അവരുടെ റേറ്റിംഗ് ബിലോ ഇത്ര അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കുറഞ്ഞു പോയാൽ അവരെയും ഇതിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോ കൂടുതലും എല്ലാവരും ആ 5-star കീപ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു.
ആ ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് അവർക്ക് ഊബർ ടാക്സി വിളിക്കാനുള്ള റൈറ്റ് ഇല്ലാതെ വരും?
ഇല്ല, അത് തന്നെ.
ആ ഓക്കെ, എന്തൊക്കെയാണ് ഇതിനുള്ള ഒരു ബെനിഫിറ്റ്സ്, ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്?
പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആണ്. പിന്നെ ഇപ്പോ ജോലി ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടൈം പാസ്, പിന്നെ വണ്ടി ഓടിക്കാൻ കൂടുതൽ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊരു എൻജോയ്മെന്റ് ആണ്. എന്നെ അപേക്ഷിച്ച് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒരു മടിയില്ല. പിന്നെ അല്പം നമുക്ക് വരുമാനം കിട്ടിയാൽ എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. നല്ല നല്ല ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു, കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ നമുക്ക് പറ്റുന്നു, അങ്ങനെ പല ഗുണങ്ങളുണ്ട്.
ഓക്കെ, ഇനിയിപ്പോ ഇതിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മുതൽമുടക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? വണ്ടി കൂടാതെ വേറെ എന്തെങ്കിലും ചെലവുണ്ടോ തുടങ്ങാനായിട്ട്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ രജിസ്ട്രേഷന്റെ സമയത്ത് അവര് RTI നിന്ന് ഒരു ഡ്രൈവിംഗ് റെക്കോർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഡ്രൈവിംഗ് റെക്കോർഡ് നമ്മൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ $22 ആണ് അതിന് അവര് ചാർജ് ചെയ്യുന്നത്. ആ $22 നമുക്ക് അവര് ആ ഫസ്റ്റ് പേയ്മെന്റിൽ തന്നെ അവരത് റീഫണ്ട് ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് വലിയ മുടക്കൊന്നും ഇതില് ഇല്ല.
ഓക്കെ, ഇനി വണ്ടിയുടെ കണ്ടീഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക നിയമങ്ങൾ അവർ പറയുന്നുണ്ടോ?
വണ്ടി നേരത്തെ പറഞ്ഞ പോലെ 2006 അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന കാറുകളാണ് അവരിതിന് ആവശ്യപ്പെടുന്നത്. പിന്നെ വണ്ടി ക്ലീൻ ആയിരിക്കണം വണ്ടിയുടെ പുറത്ത്. കാരണം എന്റെ വണ്ടിയിൽ ഒരു ചെറിയ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അത് ഇൻസ്പെക്ഷന്റെ സമയത്ത്, എല്ലാ വർഷവും ഇതിന് ഇൻസ്പെക്ഷൻ ഉണ്ട്. എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അവര് ഫുൾ വണ്ടി റൺ ചെയ്ത് നോക്കും, വണ്ടിയുടെ പുറമൊക്കെ നോക്കും. അപ്പോ ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നിട്ട് അവര് പറഞ്ഞു അത് പോയി ടച്ചപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ അത് രണ്ടാമത് ഞാൻ ടച്ച് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരെ ഇൻസ്പെക്ഷൻ പാസ്സാക്കിയത്.
ഇത് ഫുൾ ടൈം ആയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ജോലിയാന്ന് പറയാൻ സാധിക്കും?
തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം ബിസി ഡേ അവര് നമുക്ക് 2-3 മുമ്പേ അവര് മെസ്സേജ് വിടും, ഈ സിറ്റിയില് ഇന്ന പരിപാടി നടക്കുന്നു, അവിടെ ചെന്നാൽ ബിസി ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോ നമ്മൾ സിറ്റിയില് ഒരു രാവിലെ പോയി കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് നമുക്കൊരു $500 10 hour നിന്ന് കഴിഞ്ഞാല് ഓൺലൈനിൽ നിന്ന്. പക്ഷെ നമ്മൾ 10 hour എന്താണേലും ഓൺലൈനിൽ, നമ്മൾ വണ്ടിയിലിരിക്കുന്നു, നമ്മൾ വെള്ളം റെസ്റ്റ് ചെയ്യുന്നു. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു $400 ഒരു ദിവസം ഉണ്ടാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അതുകൊള്ളാം. ടോമിച്ചൻ ചെയ്യുന്ന ഊബർ പാർട്ണർ എന്ന ജോലിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ്പീസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ടോമിച്ചൻ കുശിങ്കൽ.
താങ്ക് യു വെരി മച്ച്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.